الحمد لله رب العالمين والصلاة والسلام على نبينا محمد المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, നോമ്പിൻ്റെ ലക്ഷ്യം എന്നതാണ് നമ്മുടെ വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് ഇബാദത്തും നിശ്ചയിച്ചിട്ടുള്ളത് ചില ലക്ഷ്യങ്ങളോടെയാണ്. ഇത് അഹ്ലു സുന്നത്തിന്റെ അഖീദയുടെ ഭാഗമാണ്. ഏതൊരു ഇബാദത്തിനും അള്ളാഹുവിന് ഒരു ഹിക്മത്തുണ്ടാകും, ഒരു മഖ്സദുണ്ടാകും, ഒരു ലക്ഷ്യമുണ്ടാകും. ഇത് തർക്കമില്ലാത്ത കാര്യമാണ് അഹ്ലു സുന്നത്തിന്റെ ഇടയിൽ. ഉലമാക്കൾ ഇത്തരം ലക്ഷ്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത്തരം പഠനങ്ങൾ ഒരു സ്വതന്ത്രമായ ഇൽമായി, ഒരു പ്രത്യേക ഫന്നായി മാറിയിട്ടുണ്ട്. നമ്മൾ ഫിഖ്, ഉസൂലുൽ ഫിഖ്, അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്നൊക്കെ പറയുന്ന പോലെ ഇൽമുൽ മഖാസിദ്, ദീനിന്റെ ലക്ഷ്യങ്ങൾ, ഓരോ ഇബാദത്തും ചെയ്യാൻ നമ്മോട് പറഞ്ഞതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നത് ഒരു ഇൽമായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ, ഇബാദത്തിന്റെ പിറകിലുള്ള ഉദ്ദേശങ്ങൾ, രഹസ്യങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉലമാക്കൾ ഇത്തരം ലക്ഷ്യങ്ങളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് മഖാസിദ് കുല്ലിയ, മൊത്തത്തിൽ ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന സമഗ്രമായ ലക്ഷ്യങ്ങൾ, എല്ലാ ഇബാദത്തിലും അതുണ്ടായിരിക്കും. അതുപോലെ മഖാസിദ് ജുസ്ഇയ, ഓരോ ഇബാദത്തിനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ. ഇവിടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഇബാദത്ത് ശറാക്കിയതിന്റെ പിന്നിൽ അള്ളാഹുവിനുള്ള ലക്ഷ്യങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുന്ന മനുഷ്യന്റെ ഉദ്ദേശങ്ങളല്ല, അത് നിയ്യത്ത് മറ്റൊരു വിഷയമാണ്. നേരെ മറിച്ച് ശറഇന്റെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ദീനിന്റെ ചില ലക്ഷ്യങ്ങളുണ്ട് ഓരോ ഇബാദത്തിന്റെയും പിന്നിൽ. മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ മഖാസിദ് കുല്ലിയ, അത് അല്ല നമ്മളിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോമ്പിന്റെ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശങ്ങളാണ്. മൊത്തമായി ശരീഅത്തിനുള്ള ലക്ഷ്യങ്ങളെ ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നത് രണ്ടേ രണ്ട് വലിയ കായിദകളിൽ, രണ്ട് വലിയ തത്വങ്ങളിൽ നമുക്ക് ചുരുക്കി ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ജൽബുൽ മസ്ലഹ, ദഫ്ഉൽ മഫ്സദ. എല്ലാ മസ്ലഹത്തും നമുക്ക് ഗുണമായിട്ടുള്ള കാര്യങ്ങൾ, ദുനിയാവിലും ആഖിറത്തിലും ആത്യന്തികമായ നന്മകൾ എന്തൊക്കെയുണ്ടോ, മസ്ലഹത്തായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ സ്വന്തമാക്കുക. ദഫ്ഉൽ മഫ്സദ, എന്തൊക്കെ ദോഷങ്ങൾ നമുക്ക് വരാനുണ്ടോ ഈ ദുനിയാവിലും ആഖിറത്തിലും, പൂർണ്ണമായ മഫ്സദത്ത്, അതിനെ ഇല്ലാതാക്കുക. ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും ദീനിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഇതിൽ ഏതെങ്കിലും ഒന്നിൽപ്പെടും. ഇനി നോമ്പിന്റെ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉലമാക്കൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണിത്. ഈ വിഷയത്തിൽ പ്രത്യേകം കിതാബുകളുണ്ട് ഇബാദത്തുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച്. നിങ്ങളൊക്കെ കേട്ടിരിക്കും ഇന്ത്യക്കാരനായ വലിയൊരു ആലിം വലിയുള്ളാഹി ദഹലവി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു കിതാബാണ് ഹുജ്ജത്തുള്ളാഹിൽ ബാലിഗ. ആ കിതാബിൽ, വലിയൊരു കിതാബാണ്, അതിൽ ഇതാണ് വിഷയം. ഓരോ ബാബും നമ്മൾ സാധാരണ ഫിഖ്ഹിന്റെ കിതാബിൽ തൊഹാറത്ത്, വുളു, നമസ്കാരം എന്നൊക്കെ തലക്കെട്ട് കൊടുത്ത് അതിന്റെ നിയമങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം ഈ ഓരോ ഇബാദത്തിന്റെയും ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഗസാലി റഹിമഹുള്ള, അതുപോലെ ഇമാം ഷാത്തിബി റഹിമഹുള്ള, അൽ മുവാഫഖാത്ത് എന്ന അദ്ദേഹത്തിന്റെ കിതാബിലൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഹദീസിന്റെ ഷറഹുകളിലൊക്കെ, അതുപോലെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാവുന്നൊരു സംഗതിയാണ്. നോമ്പിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതാണ് എല്ലാ ഇബാദത്തുകളിലും പൊതുവായി ഉള്ളതും ദീനിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യം. അള്ളാഹുവിനുള്ള അടിമത്തം, അള്ളാഹുവിനോടുള്ള വിധേയത്വം, ഇംതിഥാൽ, അള്ളാഹു തആല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് അനുസരിക്കുക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ താരീഫ് തന്നെ ഇംസാക്കുൻ ബിനിയ, നിയ്യത്തോടുകൂടി ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതാണ് നോമ്പ് എന്നതിന്റെ താരീഫ്, നിർവചനം. രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഉദയം മുതൽ അസ്തമയം വരെ നിയ്യത്തോടുകൂടി ചില കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക, നമുക്കറിയാവുന്നതാണ്. ഇതാണ് നോമ്പിന്റെ നിർവചനം. എന്തിനാണ് വിട്ടുനിൽക്കുന്നത്? നിയ്യത്തോടുകൂടിയായിരിക്കണം. ഒരാൾ ബോധമില്ലാതെ തലേ ദിവസം നിയ്യത്ത് വെക്കാതെ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നാൽ നോമ്പിന്റെ പ്രതിഫലമില്ല. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ ലിംസാ കുബനിയ, അള്ളാഹുവിന് ഉത്തരം ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുകയാണ് എന്ന ബോധത്തോടുകൂടി ഒഴിവാക്കൽ, അതാണ് നോമ്പ്. അതല്ലാതെ നോമ്പിൽ പ്രത്യേകിച്ച് യാതൊരു അമലുമില്ല. നോമ്പ് എന്ന ഇബാദത്ത് ഉണ്ടാവാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല, നേരമറിച്ച് കുറെ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നു, അതാണ് നോമ്പ് എന്ന് പറയുന്നത്. പക്ഷെ എന്തു വേണം? അള്ളാഹുവിനെ അനുസരിക്കുകയാണെന്ന ഉദ്ദേശം വേണം. അപ്പോൾ അള്ളാഹു തആല എന്ത് കൽപ്പിച്ചാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക, അതിനെ സ്വയം പരിശീലിപ്പിക്കുക, അതാണ് നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഇത് ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ അടിത്തറയാണ്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹും ലഖിയറ. ഒരു മുഅ്മിനായ സ്ത്രീക്കോ പുരുഷനോ പാടുള്ളതല്ല എന്ത് കാര്യം, അള്ളാഹുവും അവന്റെ റസൂലും എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ അൻ യകൂന ലഹും ലഖിയറ, അവർക്ക് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ്, അത് വേണോ ഇത് വേണോ എന്നൊരു ചോദ്യമില്ല. ഇതാണ് ഒരു മുഅ്മിന്റെ പ്രത്യേകത. ഈ സ്വഭാവം നമ്മിൽ ഉണ്ടാക്കിയെടുക്കലാണ് നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അത് നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്. ഭക്ഷണം, വെള്ളം, ഇതിലും വലുതിനി നമുക്ക് ഒഴിവാക്കാൻ ഒന്നുമില്ല ഭൗതികമായ വസ്തുക്കളുടെ ഇടയിൽ. അപ്പോൾ അള്ളാഹുവിന്റെ ബാക്കി എന്ത് കൽപ്പനയും ഞാൻ അനുസരിച്ചുകൊള്ളാം എന്നൊരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈമാനിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അളവുകോലാണ്. അള്ളാഹുവിനെ നമ്മൾ എത്ര കണ്ട് അനുസരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും സ്വഹാബത്തിന്റെ ഇടയിലുള്ള സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ വഴക്കുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി അവരോട് പറഞ്ഞു, ഇജ്ലിസു, നിങ്ങൾ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട് പള്ളിയുടെ പുറത്തുണ്ടായിരുന്ന അങ്ങോട്ട് കയറി വരികയായിരുന്ന സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അവിടെ ഇരുന്നു, വാതിൽക്കൽ ഇരുന്നു. കാരണം പള്ളിയിൽ കയറുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഇജ്ലിസു എന്നുള്ളതാണ്, ഇരിക്കുക. അത് തന്നോടായിരിക്കാൻ സാധ്യത കുറവാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചോളം ആ വാക്ക് അദ്ദേഹത്തിനോടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിട്ടും അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു, കാരണം റസൂൽ എന്ത് പറഞ്ഞു അതനുസരിക്കുക. ഇതാണ് ഒരു മുഅ്മിന്റെ പ്രത്യേകത. അവനതിൻ ഉദറുകൾ അന്വേഷിക്കുകയില്ല, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ, ഇത് ഫർള് തന്നെയാണോ സുന്നത്താണോ, അതല്ലെങ്കിൽ ഷാദതായിട്ടുള്ള കൗലുകൾ ഉലമാക്കൾക്കിടയിൽ ഏതെങ്കിലും ഒരു ആലിമിന് ഇതിനെതിരായി എളുപ്പമുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുമോ എന്നൊന്നും അന്വേഷിക്കാൻ പോവുകയില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അത് വേണ്ട രൂപത്തിൽ പഠിച്ചതിന് ശേഷം എടുത്തു ചാടിയിട്ടല്ല, നേരെ മറിച്ച് ഈ ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെ തന്നെയാണോ, ഹദീസിന്റെ ഷറഹ് ഇങ്ങനെ തന്നെയാണോ എന്നന്വേഷിക്കും. എന്നിട്ട് അതിന്റെ ശരിയായ ഫഹ്മ്, ശരിയായ വിധി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സമിഅ്ന വ അതഅ്ന, കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു, അതിനിടയിൽ പിന്നെ ഒരു സമയമില്ല, കേൾക്കുക അനുസരിക്കുക. ഇതാണ് ഒരു മുഅ്മിന്റെ പ്രത്യേകത. യഹൂദികളെ പോലെ സമിഅ്ന വ അസൈന എന്നവർ പറയുകയില്ല. യഹൂദികളുടെ പ്രത്യേകത എന്താണ്? അവരിങ്ങനെ ഉദ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി അവർ സാധിക്കുന്ന മാർഗങ്ങളൊക്കെ അന്വേഷിക്കും. നിങ്ങൾക്കറിയാവുന്നതാണ്, ശനിയാഴ്ച ദിവസം ഇബാദത്തിന് വേണ്ടി അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു വെള്ളിയാഴ്ചക്ക് പകരം. ആ ദിവസം ജോലി ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക്. മീൻപിടുത്തമായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഒരു കൗമിന്റെ ജോലി. അവരെന്തു ചെയ്തു? ശനിയാഴ്ചയാകുന്നതിന് മുമ്പ് തന്നെ വലവിരിക്കും, ശനിയാഴ്ച ദിവസം കഴിഞ്ഞതിന് ശേഷം പോയിട്ട് പിടിച്ചുകൊണ്ടുപോകും. അവർ അല്ലാഹു തആല എന്താണ് ചെയ്തത്? വലഖദ് അലിംതുമുൽ ലദീന തദൂ മിൻകും ഫിസ്സബ്ത് ഫഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഇൻ, നിങ്ങൾ കുരങ്ങുകളായിക്കൊള്ളുക. അല്ലാഹു തആല അവരെ കുരങ്ങുകളാക്കി മാറ്റി. എന്താണ് കുരങ്ങിന്റെ പ്രത്യേകത? കുരങ്ങ് കുറെ തന്ത്രങ്ങളൊക്കെ കാണിച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് നടക്കും, പക്ഷെ ആളുകൾ അതിനെ പരിഹസിക്കുകയാണ് ചെയ്യുക. അതിനൊരു ബുദ്ധിയുള്ളതായിട്ട് ആരും അംഗീകരിക്കുകയില്ല. വളരെ ബുദ്ധിമാനായ ഒരാളെ പോലെ കാണിക്കാൻ ശ്രമിക്കും, പക്ഷെ അതിന് യാതൊരു ബുദ്ധിയുമുള്ളതായി മനുഷ്യൻ കണക്കാക്കുന്നില്ല. ഇതുപോലെ ഇവർ അതിബുദ്ധി പ്രയോഗിച്ചു അള്ളാഹുവിന്റെ ശരീരത്തെ മറികടക്കാൻ വേണ്ടി. അതിന് അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷ അവരെ കുരങ്ങുകളാക്കി മാറ്റി. ഇതല്ല ഒരു മുഅ്മിന്റെ പ്രത്യേകത. അവരെങ്ങനെയായിരിക്കും? കേൾക്കുക അനുസരിക്കുക, ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. ഇതാണ് ഒന്നാമത്തെ കാര്യം, നോമ്പിന്റെ ലക്ഷ്യം. അള്ളാഹു തആല നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒഴിവാക്കി. നമുക്കറിയാം, സാധാരണ പണ്ടൊക്കെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ മറന്നു വന്നാൽ ചോദിക്കും, ഭക്ഷണം കഴിക്കാൻ നീ മറന്നില്ലല്ലോ എന്നാണ് ചോദിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയാണ്. അത് നമ്മൾ ഒഴിവാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തും അള്ളാഹുവിന് വേണ്ടി അവന്റെ റസൂലിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി ഒഴിവാക്കും. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അലിം തിസാലു ലി അംരില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അനുസരിക്കുക. രണ്ടാമതായി, നോമ്പിന്റെ പിറകിൽ കാണാവുന്ന ഒരു ഉദ്ദേശം, ശരീഅത്തിന്റെ ഒരു ലക്ഷ്യം, നമ്മുടെ സ്വഭാവങ്ങൾ സംസ്കരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ്. മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല. ജന്മനാ നമുക്ക് കിട്ടിയ സ്വഭാവങ്ങളുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമ്മൾ സമ്പാദിച്ച സ്വഭാവങ്ങളുണ്ട്. സാഹചര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. നമ്മൾ ആരോടാണോ സഹവസിക്കുന്നത് അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. നമ്മളൊരു മൃഗത്തിന്റെ കൂടെ നടന്നാൽ ആ മൃഗത്തിന്റെ സ്വഭാവം വരെ നമുക്ക് പകരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ വഖാറു വസ്സകീനതു ഫി അഹ്ലിൽ ഗനം, ആടിനെ നോക്കി നടക്കുന്ന ആളുകൾക്കാണ് സക്കീനത്ത് ശാന്തതയുണ്ടാകും. വൽ ഫഖ്റു വൽ ഖുയലാഉ ഫി അഹ്ലിൽ ഇബിൽ, ഒട്ടകത്തിന്റെ ആളുകൾക്കിടയിൽ അഹങ്കാരം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒട്ടകം വളർത്തുന്നവരെല്ലാം അഹങ്കാരികളാണെന്നല്ല, അത് പകരാനുള്ള സാധ്യതയുണ്ട്. ഒട്ടകം വലിയ ആരോഗ്യമുള്ള മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഉയർന്ന സ്ഥാനമുള്ളൊരു ജീവിയാണ്. എന്നാൽ ആട് മിസ്കീനാണ്, അതുകൊണ്ട് ആടിന്റെ സ്വഭാവം അവർക്ക് പകരും, സക്കീനത്തുണ്ടാകും, ശാന്തതയുണ്ടാകും എന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളുടെ സ്വഭാവം ഇങ്ങനെ പകരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വഭാവം തീർച്ചയായും പകരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മസലുൽ ജലീസി സാലിഹ് വൽ ജലീസി സയ്യ കമസലി ഹാമിലി മിസ്കിൻ വനാഫി ഹിക്കീർ, ഒരു നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരനും തമ്മിലുള്ള ഉപമ എന്താണ്? ഒരു അത്തറ് കച്ചവടക്കാരനും ഒരു പെരുങ്കൊല്ലനും ഇരുമ്പിന്റെ പണിയെടുക്കുന്ന ആളും തമ്മിലുള്ളതുപോലെയാണ്, അവരുടെ ഉദാഹരണമാണ്. അത്തറ് വിൽക്കുന്നയാൾ അയാളുടെ അടുത്ത് പോയിരുന്നാൽ എന്തായാലും ഒരു ഉപകാരമുണ്ടാകും, ഒന്നുമില്ലെങ്കിലും നല്ലൊരു സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ കൊല്ലന്റെ ആലയിൽ പോയിരുന്നാലോ അതിന്റെ തീപ്പൊരി വീണ് നമ്മൾ വസ്ത്രം കീറാൻ സാധ്യതയുണ്ട്, കരിയാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ലെങ്കിലും മിനിമം ഒരു ദുർഗന്ധം, അവിടെ ദുർഗന്ധമായിരിക്കും ഉണ്ടാവുന്നത്, അത് അനുഭവിക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. ഇതുപോലെ ഒരുപാട് ഒരുപാട് ചീത്ത കൂട്ടുകാരുടെയും ഒരുപാട് ദുഷിച്ച സാഹചര്യങ്ങളിലും ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന നാടും അതുപോലെ കാലവും ഒക്കെ ഒരുപാട് അപകടങ്ങളുള്ളതാണ്. സ്വാഭാവികമായും നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ കുഴപ്പങ്ങളുണ്ടാകും. ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും മാറ്റാൻ സാധിക്കാത്തതല്ല, മനുഷ്യന്റെ സ്വഭാവം മാറ്റാൻ സാധിക്കാത്തതല്ല. അതിന് നമുക്ക് ശരീഅത്തിലും തെളിവുണ്ട്, ബുദ്ധി കൊണ്ടും നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നതാണ്, നമ്മുടെ സ്വഭാവം സംസ്കരിക്കാൻ സാധിക്കുന്നതാണ് എന്ന കാര്യം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരെ പറഞ്ഞയച്ചത് എന്തിനാണ്? അങ്ങേയറ്റം ദുഷിച്ച സ്വഭാവമുള്ള സമൂഹങ്ങളിലേക്ക് അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ولوط اذ قال لقومه انكم لتاتون الفاحشه ما سبقكم بها من احد من العالمين മുൻപ് ഒരാളും ചെയ്തിട്ടില്ലാത്ത വലിയ തമ്മാടിത്തം ലിവാത്ത് അത് ചെയ്യുന്നവരാണ് നിങ്ങൾ. ഐന്നക്കും ലതഅതൂന الرجال وتقطعون السبيل, നിങ്ങൾ പുരുഷന്മാരെ നിങ്ങളുടെ ഈ വേണ്ടാത്ത പ്രവൃത്തിക്ക് നിങ്ങളുടെ ഈ ശഹവത്തിന് വേണ്ടി സമീപിക്കുകയാണോ? അപ്പോൾ ലിവാത്ത് എന്നുള്ള വലിയ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്കാണ് അല്ലാഹു തആലൂത്ത് അലൈഹി സ്വലാമെ പറഞ്ഞത്. ഈ പാപം ഒരാൾക്ക് തിരുത്താൻ സാധിക്കാത്തതാണെങ്കിൽ, അതിൽ നിന്ന് മടങ്ങാൻ സാധിക്കാത്തതാണെങ്കിൽ ആ നബി എന്തിനാണ് അല്ലാഹു തആല പറഞ്ഞയച്ചത്? അപ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റാൻ പറ്റാത്തതൊന്നുമില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷജ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹും അല്ലാഹു റസൂലുഹു, അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ താങ്കൾക്കുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഈ രണ്ട് സ്വഭാവങ്ങൾ അത് ജുബിൽതു അലൈഹിമ അം തഖല്ലഖ്തു ബിഹിമ, ഈ രണ്ട് സ്വഭാവങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണോ അതല്ല അല്ലാഹു തആല ജന്മനാ എനിക്ക് തന്നതാണോ? റസൂലുള്ളാഹി പറഞ്ഞു, ബൽ ജുബിൽത അലൈഹിമ, നിനക്ക് ജന്മനാ കിട്ടിയ സ്വഭാവമാണ്. അൽ ഹിൽമു വൽ അനാ, ഹിൽമ് ഹിൽമ് എന്ന് പറഞ്ഞാൽ വിവേകം. ഒരാൾ ദേഷ്യം പിടിപ്പിച്ചാലും ദേഷ്യം പിടിക്കാതെ ചിന്തിച്ച് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുക, വികാരത്തിന് അടിമപ്പെട്ട് പ്രതികരിക്കാതെ ബുദ്ധിയോടെ ആലോചിച്ച് മാത്രം പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇതാണ് ഹിൽമ് എന്ന് പറയുന്നത്. അൽ ഹിൽമു വൽ അനാത്ത്, അനാത്ത് എന്ന് പറഞ്ഞാൽ സാവകാശത്തിൽ അവധാനതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, എടുത്തുചാടി ധൃതി പിടിച്ച് ചെയ്യാതെ അവധാനതയോടെ കാര്യങ്ങൾ ചെയ്യുക. ഈ രണ്ട് സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ട്. നമ്മുടെ പ്രസക്തമായ ഭാഗം എന്താണ്? ഇദ്ദേഹം ചോദിച്ചത് ജന്മനാ കിട്ടിയതാണോ ഞാൻ ശീലിച്ചതാണോ. അപ്പോൾ ശീലിക്കാൻ സാധിക്കുകയില്ല, ജന്മന ഉള്ള സ്വഭാവങ്ങളേ ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയേണ്ടതില്ല. അല്ലെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ് പറയുക? നിനക്കങ്ങനെ സാധിക്കുകയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരെ മറിച്ച് ബൽ ജുബിൽ തഅലീഹിമ, നീ നിനക്കത് ജന്മന കിട്ടിയതാണ്. അതിനർത്ഥം ജന്മന കിട്ടാത്ത സ്വഭാവങ്ങളും മനുഷ്യനുണ്ടാകും, നല്ല സ്വഭാവങ്ങൾ. അപ്പോൾ നമ്മുടെ സ്വഭാവം മാറ്റാൻ സാധിക്കുന്നതാണ്, അതിനിങ്ങനെയുള്ള തെളിവ് ദീനിലുണ്ട്. ഇനി ദീനിയായ തെളിവുകൾ മാത്രമല്ല അക്കലുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് വന്യമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് ഇണക്കി ആളുകൾ വളർത്തുന്നുണ്ട്. നായ അതിനെ കണ്ടാൽ നമുക്ക് പേടിയാകുന്ന തരത്തിലുള്ള വലിയ വലിയ വലിപ്പമുള്ള അതുപോലെ തന്നെ ശൌര്യമുള്ള നായയെ പിടിച്ചു വളർത്തി ആളുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയെപ്പോലെ അവരനുസരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്വഭാവം മാറ്റുന്നത്? നായയുടെ സ്വഭാവം സാധാരണ പറയുന്നത് ആയിരം നായകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം രണ്ട് നായക്ക് കൊടുത്താൽ ആ ഭക്ഷണത്തിന് വേണ്ടി രണ്ടുപേരും തമ്മിൽ കടിപിടികൂടും. അത്ര വലിയ ആർത്തിയുള്ള ജീവിയാണ് നായ എന്ന് പറയുന്നത്. ഈ നായയാണ് വേട്ടക്ക് ഉപയോഗിക്കുന്നത്. അതിന് കുറച്ചു കാലം പരിശീലനം കൊടുത്താൽ അതെന്ത് ചെയ്യും? വശന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും അത് കൊണ്ടുപോയി അത് പോയി കടിച്ച ആ ജീവിയെ പിടിച്ച് യജമാനന് കൊണ്ടുവന്ന് കൊടുക്കും. അത് കഴിക്കുന്നില്ല. അപ്പോൾ മനുഷ്യന്റെ സ്വഭാവം മാറ്റാൻ സാധിക്കും. മൃഗങ്ങളെ ഇങ്ങനെ മാറ്റാൻ സാധിക്കുമെങ്കിൽ മൃഗങ്ങളെക്കാളും എത്രയോ ഉന്നതനായ വലഖദ് കർണംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു തആല ആദരിച്ചിട്ടുള്ള മനുഷ്യന് തന്റെ സ്വഭാവങ്ങൾ മാറ്റാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് നോമ്പിന്റെ ഒരു ലക്ഷ്യമാണ്, നമ്മുടെ സ്വഭാവം പരിവർത്തിപ്പിക്കുക എന്നുള്ളത്. നമുക്ക് നോമ്പ് കൊണ്ട് ഒരുപാട് സ്വഭാവങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്, ഏറ്റവും നല്ല സ്വഭാവം എന്താണ്? സയ്യിദുൽ അഖ്ലാഖ്, ഏറ്റവും നല്ല ഖുലുഖ് ഏതാണ്? ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് നമുക്കറിയാം. സത്യസന്ധത, ആത്മാർത്ഥത, അതുപോലെ തന്നെ സ്വബർ, അതുപോലെ ഔദാര്യം, ക്ഷമ, ഹെൽമ്, നേരത്തെ പറഞ്ഞ പോലെ വിവേകം, അവധാനത, ഇതൊക്കെ നല്ല സ്വഭാവങ്ങളാണ്. ഇതിൽ ഏറ്റവും നല്ല സ്വഭാവം ഏതാണ്? അതിൽ പല ഉലമാക്കളും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞിട്ടുള്ളത് ഹെൽമാണ്. വിവേകം, തനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ തനിക്ക് ഉണ്ടാകുന്ന വികാരങ്ങൾ സമയാസമയം നടപ്പിലാക്കാതെ ചിന്തിച്ച് ആലോചിച്ച് എത്ര പ്രതികൂല സാഹചര്യത്തിലും വികാരം എങ്ങനെ ഇളക്കിവിടുന്ന സാഹചര്യത്തിലും അതിനെ മറികടന്ന് തന്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതികരിക്കുക, ഇതാണ് ഹെൽമ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും അഫ്ദലായ സ്വഭാവം എന്നാണ് പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. അതുള്ള അയാൾക്ക് മറ്റെല്ലാ സ്വഭാവം ഉണ്ടാകും, കാരണം അവന്റെ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ സ്വയം നിയന്ത്രിക്കുകയാണ്. പിന്നീട് അവൻ ഏത് സ്വഭാവവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആർത്തിയുണ്ട്, അത് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്. നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ച് വലഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മറ്റ് വികാരങ്ങൾ നിയന്ത്രിച്ചുകൂടാ? അതിനുള്ള ഒരു പരിശീലനം റമദാനിലുണ്ട്. ഈ ഹെൽമ എന്ന് പറയുന്ന സ്വഭാവം അത് വളരെ ഉപകാരപ്രദമായ ഒരു സ്വഭാവമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ തെറ്റുകൾ വളരെ കുറവായിരിക്കും. അവർ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ശറഈന് യോജിക്കുന്നതാണോ എന്റെ ഈ ഇടപാട്, എന്റെ ഈ പ്രവൃത്തി എന്ന് ആലോചിച്ചിട്ടേ ചെയ്യുകയുള്ളൂ. നമുക്കറിയാം, പിശാജ് ഏറ്റവും കൂടുതൽ നമ്മെ പിടികൂടുന്ന ബാബാണ്, പിശാജിന്റെ വാതിലാണ് ഇതിന്റെ വിപരീതം, കോപം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്ന വികാരം ഒന്നാണ് കോപം. ഹെൽമ എന്നതിന്റെ, വിവേകം എന്നതിന്റെ ഒരു ഡെഫിനേഷനായിട്ട് തന്നെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇദസ്തുഗ്ലിബ ലാ യഖദബ്, ദേഷ്യം പിടിപ്പിച്ചാലും ദേഷ്യം പിടിക്കുകയില്ല, അതാണ് ഹെൽമ എന്ന് പറയുന്നത്. നമുക്ക് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു വികാരമാണ് ദേഷ്യം, ഗളബ് എന്ന് പറയുന്നത്. പിശാജിന്റെ വാതിലാണ്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള പിശാജിന്റെ ഏറ്റവും വലിയ വാതിലാണ് ഗളബ്, കോപം എന്ന് പറയുന്നത്. അത് നിയന്ത്രിക്കുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിശാജ് വിജയിക്കും, നമ്മൾ പരാജയപ്പെട്ടു പോകും. ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവ ഇന്നമ യദ്ഉ ഹിസ്ബഹു ലിയകൂന മിന അസ്ഹാബിസ് സയിർ, നരകത്തിലായിരിക്കും നമ്മുടെ അവസാനം. പിശാജിന്റെ തന്ത്രങ്ങളെ വെച്ച് ഏറ്റവും വലുതാണ് ദേഷ്യം. നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസ്, പിശാജ് കടലിൽ അവന്റെ സിംഹാസനം ഇട്ട് അതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിശാജിന്റെ സൈന്യം, പിശാജ് എന്ന് പറയുന്നത് ഇബ്ലീസ് ഒരൊറ്റയാളല്ല, ഇബ്ലീസ് ഒരാളാണ്, പക്ഷെ ഇബ്ലീസ് തനിച്ചല്ല ഉള്ളത്, ഇബ്ലീസിന്റെ കൂടെ സൈന്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഇബ്ലീസിന്റെ സൈന്യം, ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട പിശാചിക്കൾ, അവർ ഓരോ ദിവസവും പിശാജിന്റെ പ്രധാനിയായ ഈ നേതാവിന്റെ അടുക്കൽ പോയി അവരുടെ റിപ്പോർട്ട് കൊടുക്കും. ഓരോ ദിവസവും ചെയ്ത പ്രവൃത്തികൾ അവരവിടെ പോയിട്ട് അറിയിക്കും. ഒരാൾ വന്നിട്ട് പറയും, മസിൽ തുബി ഫുലാനിൻ ഹത്ത അസന, ഞാൻ ഒരാളുടെ പിറകെ കൂടി, അവനെ ഞാൻ വെറുതെ വിട്ടില്ല, അവനെ പഴപ്പിച്ച് പഴപ്പിച്ച് അവസാനം അവനെ കൊണ്ട് ഫാഹിഷത്ത്, ഏറ്റവും വലിയ വൃത്തികേടായ വൃത്തികേടുകളിൽപ്പെട്ട ജിന, വ്യഭിചാരം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ പിശാജ് പറഞ്ഞു, ലം തഫ്അൽ ശൈഅൻ സയതൂബ് ഗദൻ, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ വിജയിച്ചിട്ടില്ല, അവൻ നാളെ തോബ ചെയ്യും. അവനിപ്പോ അവന്റെ വികാരം അവൻ അത് ചെയ്തു, അത് കഴിയുമ്പോൾ അവൻ ഖേദിക്കും, നാളെ അവൻ തോബ ചെയ്യും. അടുത്ത ആൾ വന്നിട്ട് പറയും, ഞാൻ ഒരാളെ പിറകെ കൂടി അവനെ വസ്വാസാക്കി അവനെ പിന്തുടർന്ന് പിന്തുടർന്ന് അവനെ കൊണ്ട് മോഷണം ചെയ്യിപ്പിച്ചു, മോഷ്ടിപ്പിച്ചു. ഇതേപോലെ തന്നെ പിശാജ് പറയും, ലം തഫ്അൽ ശൈഅൻ സയതൂബ് ഗദൻ, അവൻ നാളെ തോബ ചെയ്യും, ഈ പൈസ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവൻ തോബ ചെയ്യും. മറ്റൊരാൾ വന്നിട്ട് പറയും, ഞാൻ ഒരാളുടെ പിറകെ കൂടി അവനെ പിഴപ്പിച്ച് അവന്റെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കി, ഹത്ത തല്ലഖ ഇംറാത, അവന്റെ ഭാര്യയെ തലാഖ് ചെയ്യിക്കുന്നതുവരെ ഞാൻ പണിയെടുത്തു. പിശാജ് അവനെ പിടിച്ച് അടുത്തിരുത്തു, അൻത അൻത, നീയാണ് ആൺകുട്ടി, നീയാണ് ശരിയായ പിശാച് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് അവന്റെ അടുത്ത് ഇവനെ ഇരുത്തും. മറ്റെല്ലാവരുടെ മുമ്പിൽ അവൻ ആദരിക്കും. കാരണം നമുക്കറിയാവുന്നതാണ്, തൊലാഖ് എന്ന് പറയുന്ന സംഭവം ഈ കോപം കൊണ്ടല്ലാതെ ദുനിയാവിൽ ഉണ്ടാവുകയില്ല. അധികവും ന്യായമായ തൊലാഖുണ്ട്, പക്ഷെ അധികവും പിശാചി ഇഷ്ടപ്പെടുന്ന തൊലാഖ്. ന്യായമായ തൊലാഖ് പിശാചിന് ഇഷ്ടം ഉണ്ടായിരിക്കുമില്ല, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കും. പിശാചിന് ഇഷ്ടമുള്ള ഈ തൊലാഖ് അധികവും കോപത്തിൽ നിന്നായിരിക്കും അതിന്റെ തുടക്കം. അതുകൊണ്ടുള്ള ഗുണം നമുക്കറിയാം. തൊലാഖ് ചെയ്താൽ എന്താണ് അതിന്റെ ഫലം? പിശാചിനുള്ള ഗുണം എന്താണ്? ആ രണ്ടാളുകൾ പേച്ചു, അതുപോലെ തന്നെ അവരുടെ മക്കൾ പേച്ചു, ഒരു പരമ്പര മുഴുവൻ പിശാചിന് സ്വന്തമാക്കാൻ പോവുകയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് പിശാച് ഇത്ര സന്തോഷിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഈ ഗളബാണ്. ഇതൊരു ഉദാഹരണം മാത്രം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയുന്നത് ഒരു ഉദാഹരണം മാത്രം. അത് ഏറ്റവും ഗുരുതരമായ ഉദാഹരണമാണ്. എത്രയോ ഉദാഹരണങ്ങൾ വേറെ നമുക്ക് കാണാം. മക്കളും മാതാപിതാക്കളും തമ്മിൽ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ തമ്മിൽ, അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ, ദീൻ പഠിപ്പിക്കുന്ന ആളുകളും അത് പഠിക്കുന്ന ആളുകളും, ഇങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ബന്ധങ്ങൾ തകർത്ത് കളയുക എന്നുള്ളത് ഈ ഒരു വാതിലിലൂടെയാണ് പിശാചി സാധിക്കുന്നത്. ഗളബ്, കോപം എന്ന് പറയുന്ന വാതിലിലൂടെ. അതിനെ അടച്ചു പൂട്ടാനുള്ള അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ. അത് സാധിക്കുന്നതാണോ? സാധിക്കുന്നതാണ്. ഇത് എന്റെ സ്വഭാവമാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് ഒരു ഫഹറായിട്ട് പറയും ചിലപ്പോൾ നമ്മളൊക്കെ. അത് ശരിയല്ല. അങ്ങനെ നമുക്ക് ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, പ്രകൃതത്തിന്റെ ഭാഗമായി കോപം കൂടുതലാണെങ്കിൽ അതിൽ അഭിമാനിക്കുകയല്ല, അത് പരിഹരിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് അഭിമാനിക്കേണ്ട ഒരു ഗുണമല്ല, വിഷമിക്കേണ്ട ഒരു ഗുണമാണ്, ദുർഗുണമാണ്. പിശാചി നമ്മെ പിടികൂടിയിരിക്കുന്നതാണ് അർത്ഥം. അത് നമുക്ക് സാധിക്കും, പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. ഇൽമ് എന്ന് പറയുന്നത് അധ്വാനിച്ച് പഠിച്ച് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഹിൽമ് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ഉണ്ടാക്കുന്നതാണ്, വെറുതെ കിട്ടുന്നതല്ല. അറബികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവർ വലിയ പാരമ്പര്യമുള്ളവരാണ്. അവർക്ക് ഓരോ മേഖലയിലും നായകന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ജാഹിലിയത്തിലും ഇസ്ലാമിലും ഒക്കെ ഏറ്റവും വലിയ ഔദാര്യവാനായ അറബി, ഏറ്റവും വലിയ ധീരനായ അറബി അന്തറ ധീരനായ അറബിയാണ്. അതുപോലെ ഏറ്റവും വലിയ ഔദാര്യവാനായിട്ട് ഹാത്തിമൊത്തായി, ഇങ്ങനെയുള്ള മഹാന്മാരുണ്ട്. ആ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ അഹ്ലമുൽ അറബ് എന്നറിയപ്പെടുന്ന ആളാണ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. സഹാബിയാണ് എന്ന് പറഞ്ഞാൽ അറബികൾ ഇത്തിഫാക്കാണ്, മുസ്ലിമും കാഫറും ഒക്കെ ഇത്തിഫാക്കായിട്ടുള്ളതാണ്. അറബികളിൽ ഏറ്റവും വലിയ ഹെൽമുള്ള വ്യക്തിയാണ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ചോദിച്ചു, അഅൻത ഹലീം, നിങ്ങൾ വലിയ ഔദാര്യമുള്ള ആളാണോ ആളുകൾ പറയുന്നത് പോലെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ ഇന്നി ലഅഗളബ്, എനിക്കും കോപം വരാറുണ്ട്. വഇന്നമാ അതഹല്ലം, ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതാണ്. അപ്പൊ ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പല കഥകളും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചതായി ചില ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം, നിങ്ങൾ എവിടെ നിന്നാണ് ഈ സ്വഭാവം പഠിച്ചത്, ഹെൽമ്, ഇത്ര വലിയ ക്ഷമ? അദ്ദേഹം പറഞ്ഞു, എന്റെ അമ്മാവൻ ആസിം അൽ മിൻഖരി എന്ന് പറയുന്ന എന്റെ അമ്മാവൻ, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ ഹെൽമ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ, അദ്ദേഹം കബീലയുടെ നേതാവാണ്, ആ ഗോത്രത്തിന്റെ, അറബ് ഗോത്രത്തിന്റെ നേതാവാണ്. അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ വന്നു. അവരുടെ കൂടെ രണ്ട് വ്യക്തികളുണ്ട്. അവരുടെ കൂടെ രണ്ടാളുകളുണ്ട്. ഒരാൾ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരാളെ. ഒരു കൂട്ടം ആളുകൾ, രണ്ടാളുകളല്ല, ഒരാളെ ചങ്ങലക്കിട്ട് കുറെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അവരദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ സഹോദരന്റെ മകനാണ്, ആസിം അൽമിൻഖരിയുടെ സഹോദരന്റെ മകനാണ്. കൂടെ ഒരു മയ്യത്തുണ്ട്, ആ മയ്യത്ത് ഇദ്ദേഹത്തിന്റെ സ്വന്തം മകനാണ്, ആസിമിന്റെ മകനാണ്. ഈ കസിൻ തന്റെ കസീനെ കൊന്നതാണ്, സ്വന്തം മകനെ, ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ അനിയന്റെ മകൻ കൊന്നിട്ടാണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹം അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു, ഒരു ഗൗരവമുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം തന്റെ വിഷയം പൂർത്തിയാക്കി. നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അദ്ദേഹം ആ സംസാരം പൂർത്തിയാക്കി എന്നിട്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് തെറ്റാണ് ചെയ്തത്? എത്ര വലിയ തെറ്റാണ് നീ ചെയ്തത്? നിന്റെ സ്വന്തം സഹോദരനെ നീ കൊന്നു. എന്നിട്ട് അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോവുക, അവിടെ 100 ഒട്ടകമുണ്ട്, അതെടുത്ത് നീ ഇവന്റെ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കുക. കാരണം ഉമ്മ ഇദ്ദേഹത്തെ പോലെ സബറുള്ള ആളായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ ഒട്ടകം കൊണ്ടുപോയി ദിയ, ആ രക്തത്തിന് പകരം കൊടുക്കുന്ന മോചനദ്രവ്യം, അത് 100 ഒട്ടകമാണ്, വലിയ സംഖ്യയാണ്. ഇത് ഇദ്ദേഹം സ്വന്തം സ്വത്താണ് കൊടുക്കുന്നത്. അതെടുത്തിട്ട് സ്വന്തം മകനെ കൊന്നയാൾക്ക്, കൊലയാളിക്ക് ഉള്ള മോചനദ്രവ്യം ഇദ്ദേഹം തന്നെ കൊടുത്തു. ഇത് അദ്ദേഹത്തിന്റെ ഹെൽമിന്റെ ഒരു ഉദാഹരണമായിട്ട് കാണുന്നതാണ്. അതിലും വലിയ ഹലീമായിട്ടാണ് അറിയപ്പെടുന്നത് അഹ്നഫ് ബിൻ കൈസ് റളിയല്ലാഹു അൻഹു. ഈ സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നോമ്പിന്. കാരണം നമ്മൾ നമ്മുടെ കോപത്തേക്കാളും വലിയ ആവശ്യം നമ്മൾ മറികടക്കുന്നുണ്ട്. ഭക്ഷണം, വിശപ്പ്, അത് നമ്മൾ മറികടക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളൊന്ന് ബോധം വെക്കുകയാണെങ്കിൽ, ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇതുപോലെ എനിക്ക് ഇനിയും കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ളൊരു പരിശീലനമാണിത് എന്ന് ബോധപൂർവ്വം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്വഭാവങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരമാണ് നോമ്പ്. അതുപോലെ തന്നെ പല ഗുണങ്ങളും, അത് പറയാൻ തുടങ്ങിയാൽ നീണ്ടുപോകും, മറ്റെല്ലാ ഗുണങ്ങളും നോമ്പിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ. സബ്ർ നോമ്പിന്റെ ഒരു പേരായി, റമദാന്റെ ഒരു പേരായിട്ട് തന്നെ ഷഹ്റു സബ്ർ, സബ്റിന്റെ മാസം എന്ന് വന്നിട്ടുണ്ട്. നോമ്പും സബ്റും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുപോലെ റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു വലിയ സ്വഭാവ ഗുണമാണ് റിഖത്തുൽ ഖൽബ്, നമ്മുടെ മനസ്സിന്റെ ആർദ്രത, മനസ്സിന്റെ മാർദ്ദവത്വം. ഇത് നമുക്ക് നോമ്പിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മനസ്സ് കഠിനമായിപ്പോയാൽ, പരുഷമായിപ്പോയാൽ നമ്മുടെ എല്ലാ ഇബാദത്തുകളും ഫസാദാകും. കാരണം ഇബാദത്തിന്റെ അടിസ്ഥാനം ഖൽബിലാണ് കിടക്കുന്നത്. നമുക്കറിയാം ഇബാദത്ത് എന്ന് പറയുന്നതിന്റെ താരീഫ്, ഡെഫിനിഷൻ തഫ്സീറുകളിലും കിതാബുകളിലൊക്കെ നോക്കിയാൽ എന്താണ് പറയുന്നത്? അഖ്സാ ഗായത്തുൽ ഖുശൂഇ വൽ ഖുദൂഇ വൽ മഹബ്ബത്തു വ തദല്ലുൽ, അങ്ങേയറ്റത്തെ സ്നേഹവും താഴ്മയും ഭക്തിയും. ഇതൊക്കെ എവിടെയാണ് ഉണ്ടാകുന്നത്? ഈ പറയുന്ന വാക്കുകളൊക്കെ ഖൽബിലാണ്. ഇതിന്റെയൊക്കെ കേന്ദ്രം ഖൽബാണ്. അപ്പൊ അത് കടുത്തുപോയാൽ പിന്നെ നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. അല ഇന്ന ഫിൽ ജസദി മുൽഗതൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ഫസാദായാൽ ശരീരം ഫസാദായി. മനസ്സ് എന്ന് പറയുന്നത് ഖൽബ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ രാജാവാണ്. മറ്റുള്ള അവയവങ്ങൾ സൈന്യമാണ്. ഈ രാജാവ് എന്ത് പറയുന്നു അതനുസരിക്കുന്ന സൈന്യം മാത്രമാണ് അവയവങ്ങൾ. ആ സൈന്യത്തെ വിമർശിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ഈ രാജാവ് മോശമാണെങ്കിൽ, രാജാവ് മാറി വന്നാൽ സൈന്യം അതനുസരിച്ച് മാറും, നമ്മൾ കാണുന്നതാണ്. അതുപോലെ നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ പ്രവൃത്തികൾ നന്നാവും, അല്ലെങ്കിൽ അത് നന്നാവുകയുമില്ല. ഈ മനസ്സ് നന്നാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? അല്ലാഹു തആല ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനാണ് ഖൽബിനുള്ള ശിഫ. ഖുർആനിലൂടെ അല്ലാതെ നമ്മുടെ മനസ്സ് നന്നാക്കാൻ സാധിക്കുകയില്ല, വേറെയുള്ള ഒരു മാർഗവും വിജയിക്കുകയില്ല. ആ ഖുർആൻ നമുക്കറിയാം അവതരിച്ചത് റമദാൻ മാസത്തിലാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് റമദാൻ മാസത്തിൽ ഖുർആനുമായി കൂടുതൽ ഇടപഴകുക എന്നുള്ളത്. ഖുർആൻ പഠിച്ചാൽ, ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ നമ്മുടെ മനസ്സ് മാർദ്ദവമുള്ളതാകും, നമ്മുടെ മനസ്സ് അതിന്റെ കാഠിന്യം നീങ്ങിപ്പോകും. ഖുർആൻ നമ്മൾ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുകയാണെങ്കിൽ ഖുർആൻ ഓതുന്ന ആളുകൾ കരയും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അഹ്ലുൽ കിതാബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആൻ ഓതിയാൽ തറ അയ്യുനഹും തഫീദു മിന ദംഅ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കണ്ണും കൽബും തമ്മിലൊരു ബന്ധമുണ്ട്. കൽബിന്റെ ഏറ്റവും വലിയ അടുത്ത അവയവമാണ്, അവയവങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് കൽബിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളയാളാണ് കണ്ണ് എന്ന് പറയുന്നത്. ഇവ രണ്ടുപേരും തമ്മിൽ പല സാമ്യങ്ങളുമുണ്ട്. ഒരു സാമ്യം രണ്ടിന്റെയും പ്രവൃത്തി മറഞ്ഞു നിൽക്കുന്നതാണ്. കൽബിനുള്ളിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല. നമ്മുടെ കൂട്ടുകാരന്റെ കൂടെ നമ്മൾ നടക്കുന്നു, ഇരിക്കുന്നു, അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ കണ്ണിന്റെ കാര്യം, നമ്മൾ രണ്ടുപേരും നടന്നു പോകുന്നു, അവനെങ്ങോട്ടാണ് നോക്കുന്നതെന്ന് നമുക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിരവധി സ്ഥലങ്ങളിൽ ഖുർആനിൽ കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ റമദാനിൽ ഓതുന്നതാണ്, നിങ്ങൾ ഖത്തം തീർത്തപ്പോൾ ഖുർആനിൽ പല ഭാഗത്ത് കണ്ടിരിക്കും. ഈ കണ്ണിനെക്കുറിച്ചും കൽബിനെക്കുറിച്ചും ഒരുമിച്ച് പല ആയത്തിലും പറഞ്ഞിട്ടുണ്ട്. ഖത്തമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ യഅലമു ഖായിനത അയ്നി വമാ തുഖ്ഫി സുദൂർ. യഅലമു ഖായിനത അയ്ൻ, കണ്ണിന്റെ കട്ടുനോട്ടം. ഉലമാക്കൾ അതിനെ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ലാത്തതിലേക്ക് ആരും അറിയുകയില്ല എന്ന ബോധത്തിൽ, എന്ന ചിന്തയിൽ നോക്കുന്നതിനാണ് ഖായിനത്തുൽ അയ്ൻ, കണ്ണിന്റെ ചതി, ചതിയുള്ള നോട്ടം എന്നാണ് പറഞ്ഞത്. അത് അല്ലാഹു അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ, മനസ്സുകൾ എന്തിനെയാണോ മറച്ചു വെക്കുന്നത് അത് അല്ലാഹു അറിയുന്നു. അപ്പൊ നല്ല നന്മയുടെ കാര്യത്തിലും തിന്മയുടെ കാര്യത്തിലും ഈ രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കൽബ് ഫസാദാണെങ്കിൽ കണ്ണിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. കൽബ് നല്ലതാണെങ്കിൽ കണ്ണ് അതിൽ നിന്ന് കണ്ണീർ പൊഴിക്കും. മനസ്സ് എത്രമാത്രം സോഫ്റ്റ് ആകുന്നോ അതിനനുസരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കണ്ണീരിന്റെ രഹസ്യം, ഇബാദത്തുകളിൽ കരച്ചിൽ വരുന്നതിന്റെ രഹസ്യം. ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറയുകയുണ്ടായി, ലാ യസാലു നാസ് യബ്കൂന ഇൻദ ദിക്രി വഇൻദ ഖുർആൻ. ജനങ്ങളുടെ പതിവാണ്, അദ്ദേഹം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, സഹാബത്താണ്, സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും പതിവാണ്. അവർ ഇതാ തലമുറകളായി കൈമാറി വരുന്ന ഒരു ചര്യയാണ് എന്ത്, യബ്കൂന അവരുടെ കരച്ചിൽ, ഇൻദ ദിക്രി വഇൻദ ഖുർആൻ, ദിക്ര ഖുർആൻ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഖുർആൻ ഓതുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും കരയുക എന്നുള്ളത് അവരുടെ ഒരു പതിവാണ് എന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള പറയുന്നു. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു പതിവാണ് ഇക്കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ദിക്റിനെ കുറിച്ച് പറഞ്ഞപ്പോ, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു, ഒരാൾ അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന് സ്മരിച്ചു, ഓർത്തു, ദിക്ർ ചെയ്തു, ഫഫാലത് ഐനാഹു, അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകി, കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നെന്നല്ല, ഫാലത് ഐനാഹു, കണ്ണ് നിറഞ്ഞൊഴുകി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്തിന്റെ എത്രയോ കഥകൾ നമുക്കറിയാം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിനും ചുവട്ടിൽ ഒരു വരയുണ്ടായിരുന്നു, ഓരോ വരകളുണ്ടായിരുന്നു, കരഞ്ഞ് കരഞ്ഞ് കറുത്ത രണ്ട് വരകൾ രൂപപ്പെട്ടിരുന്നെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോ അർത്ഥമറിഞ്ഞ് ഖുർആൻ ഓതിയാൽ മനസ്സിൽ മാറ്റമുണ്ടാകും. ധാരാളമായി ഓതിക്കൊണ്ടിരിക്കുക, അർത്ഥം മനസ്സിലാക്കി അത് ഓർത്തുകൊണ്ട് പാരായണം ചെയ്യുക, കരയുക. ഇതാണ് നമ്മുടെ മനസ്സ് നന്നാവാനുള്ള മാർഗം. അത് അന്ന് മാത്രമുള്ളൊരു ചടങ്ങല്ല, ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ കാണുന്നതാണ്. നല്ല മനസ്സുള്ള ആളുകൾ ഖുർആൻ ഓതുമ്പോൾ കരയും, പക്ഷെ നമ്മുടെ മനസ്സ് കടുത്തുപോയതുകൊണ്ടാണ്. അടുത്ത കാലത്തായി അറബിയായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ഒരു സ്ത്രീയാണ്, അവരെഴുതിയത് കണ്ടു. ഇവർ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, ഒരു സ്ത്രീ, ഒരു വൃദ്ധയാണ്, വയസ്സായ ഒരു ഉമ്മയാണ്. അവര് ഈ ഉസ്താദിന്റെ അടുത്ത്, ഈ പെണ്ണിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതിയാൽ കരയും. അവർ ഓതുന്നതിന്റെ ഇടക്ക് ധാരാളമായി കരഞ്ഞുകൊണ്ടിരിക്കും. ഇവർ പോയി കഴിഞ്ഞാൽ ഈ ഉസ്താദ് പറയുന്നത്, അവർ മടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും, ഏത് ഭാഗത്താണ്, ഏത് സുഹൃത്താണ് അവർ ഓതിയിരുന്നത് നോക്കും, ഏതായത് ഓതിയപ്പോഴാണ് അവർ കരഞ്ഞത്, എനിക്കും അങ്ങനെ ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി, കരച്ചിൽ വരാൻ വേണ്ടി. അപ്പോൾ എൽമുള്ള ഒരു സ്ത്രീയല്ല, എഴുത്തുമാനിയും അറിയാത്ത, ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു ഉമ്മയാണ്. അപ്പൊ ഞാൻ എടുത്തു നോക്കി ഈ ആയത്തുകൾ ഞാൻ ഓതി നോക്കും, പക്ഷെ എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പൊ ഈ അധ്യാപികക്ക് കൂടുതൽ അറിവുണ്ട്, ഖുർആൻ അറിയുന്ന സ്ത്രീയാണ്, അറബിയാണ്, അവർക്ക് എന്തായാലും എൽമുണ്ടാകും, അധ്യാപികയാണ്. പക്ഷെ ഈ വിവരമില്ലാത്ത വിദ്യാർത്ഥിനിയായ ഈ സ്ത്രീയാണ് കരയുന്നത്. എന്തുകൊണ്ടാണ്? അതാണ് ഖൽബിന്റെ രിക്കത്ത്. മനസ്സ് സോഫ്റ്റാണോ കണ്ണീരുണ്ടാകും. അതുണ്ടാക്കാനുള്ള മാർഗം ഖുർആൻ മാത്രമാണ്. ഈ ഖുർആനുമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന സമയമേതാണ്? റമദാനിലാണ്. റമദാൻ അല്ലാത്ത സമയത്ത് ഖത്തം തീർക്കുന്ന ആളുകൾ തന്നെ എത്രയോ കുറവായിരിക്കും റമദാനിനെ അപേക്ഷിച്ച്. യഥാർത്ഥത്തിൽ എല്ലാ സമയത്തും ബന്ധം വേണ്ടതാണ്, പക്ഷേ നമ്മൾ വിളിച്ചു വരുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ വെക്കുക. ഖുർആൻ ഓതുന്ന സമയത്ത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു തആല എന്നോട് സംസാരിക്കുകയാണ് എന്ന ബോധത്തോടുകൂടി ഓതുക. നരകത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ ഇതിൽ പോയാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ, ഇതിൽ പെട്ടുപോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, അതുപോലെ സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതുന്ന സമയത്ത് ഇത് നഷ്ടപ്പെട്ടാൽ ഞാൻ എത്ര ഭാഗ്യം കെട്ടവനാണ് എന്ന കാര്യം നമ്മൾ ഓർത്തുകൊണ്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാകും, രക്കത്തുണ്ടാകും. അതുപോലെ തന്നെ റമദാനിന്റെ ഈ നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്, ശരീഅത്ത് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളതിന്റെ പിന്നിലുള്ള വലിയ ഒരു ലക്ഷ്യമാണ് ഇബാദത്തു സിർ, രഹസ്യമായ ഇബാദത്തുകൾക്ക് നമുക്ക് പരിശീലനം നൽകുക എന്നുള്ളത്. രഹസ്യമായ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞു, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഅ, അവർ കിടപ്പറയിൽ നിന്ന്, അവരുടെ വിരിപ്പിൽ നിന്ന് അവരുടെ ശരീരം ഉയർന്നെഴുന്നേൽക്കും. യദഊന റബ്ബഹും ഖൗഫൻ വ തമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, പേടിയോടെയും പ്രതീക്ഷയോടെയും അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും, പ്രാർത്ഥിക്കും. فلا تعلم نفس ما اخفي لهم من قرة اعين جزاء بما كانوا يعملون, അവർക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള പ്രതിഫലം എന്താണ്, ഖുറത്തു അയുൻ, കൺകുളിർമയുണ്ടാക്കുന്ന പ്രതിഫലം എന്താണ് എന്ന് ഒരാൾക്കും അറിയില്ല. ജസ അംബിമാക്കാനു യമലു, അവർ ചെയ്ത പ്രവൃത്തിയുടെ പ്രതിഫലമായിക്കൊണ്ട്, ഫലമായിക്കൊണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, എന്തുകൊണ്ടാണ് അള്ളാഹു താല ഇങ്ങനെ പറഞ്ഞത്, ഒരാൾക്കും അറിയുകയില്ല സ്വർഗം, സ്വർഗത്തിൽ എന്താണ് അള്ളാഹു താല ഈ തഹജ്ജുദ് നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് എടുത്തുവച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? സ്വർഗമുണ്ട് അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇന്ന ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയാതെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ആർക്കും അറിയില്ല എന്താണ് ഇവരുടെ പ്രതിഫലം എന്ന് പറയാനുള്ള കാരണം, അതിനുള്ള കാരണം, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രതിഫലം പ്രവൃത്തിയുടെ വർഗത്തിൽപ്പെട്ടതായിരിക്കും. ആരും അറിയാതെയാണ് അവർ തഹജ്ജുദ് നമസ്കരിച്ചത്, രാത്രി നമസ്കാരം നിർവഹിച്ചത്. അതുകൊണ്ട് അല്ലാഹു തആല ഒരാൾക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ദീപരഹസ്യമായ സുഖങ്ങളാണ് ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒമാ ഹത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ് സ്വർഗത്തിലെ സുഖങ്ങൾ. ദുനിയാവിൽ നമുക്കറിയാം ഏറ്റവും വലിയ സുന്ദരിയെയും ഏറ്റവും വലിയ വിഡ്ഢികൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ടി വിയിലൂടെയും അല്ലാതെയും. അവരുടെ ഉള്ള സൗന്ദര്യത്തിൽ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്, അവരെ സ്വയം അലങ്കരിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഏറ്റവും വലിയ തെമ്മാടിക്ക് കാണാം ദുനിയാവിലെ ഏറ്റവും വലിയ രാജാവിന്റെ ഭാര്യയെ. കുഫാറുകളുടെയും ഫാസിക്കുകളുടെയും അവസ്ഥ എങ്ങനെയാണുള്ളത്? മുഅ്മിനീങ്ങളെ ആളുകൾ ഒഴികെ. ഇതാണ് അത്രയുള്ളൂ ദുനിയാവ്. അതുപോലെ ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പന്നന്റെ വീടും അതിന്റെ ഉള്ളിലുള്ള നടക്കുന്ന കാര്യങ്ങളും അവർ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്വർഗം ഒമാ ഹത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യനും ഇന്ന് വരെ ഭാവനയിൽ കാണാൻ പോലും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളതാണ് അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ളത്. ആ പ്രതിഫലം, ഇങ്ങനെയുള്ള മനുഷ്യന്റെ സങ്കല്പത്തിന്റെ പോലും പുറത്തുപോയിട്ടുള്ള ഈ സുഖങ്ങൾ അതനുഭവിക്കാനുള്ള മാർഗം രഹസ്യമായ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രഹസ്യമായ ഇബാദത്തുകൾക്കൊക്കെ വലിയ വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. രാത്രി നമസ്കാരം, ഖിയാമുല്ലൈലിന് ഇത്ര ഫളം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഏറ്റവും അഫ്ദലായ നമസ്കാരം സ്വലാത്തുർ റജുലി ഫി ജൗഫില്ലൈൽ, രാത്രിയുടെ വയറ്റിൽ രാത്രിയുടെ ഉള്ളറയിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാളും അത് കാണുന്നില്ല. അതുപോലെ തന്നെ രഹസ്യമായ സദഖ, അർശിന്റെ തണൽ കിട്ടുന്ന ആളുകളിൽ ഒരാളാരാണ്? അയാൾ ചെലവഴിക്കുന്നത് എന്താണെന്ന് ഇടത്തെ കൈയിന് പോലും അറിയില്ല. അത്രമാത്രം രഹസ്യമായിട്ടാണ് കൊടുക്കുന്നത്. സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾക്കും അറിയില്ല അദ്ദേഹം ചെലവഴിക്കുന്നത്. ഇങ്ങനെ രഹസ്യമായി ചെലവഴിക്കുന്ന ആൾ, രഹസ്യമായ ഇബാദത്ത്. അതുപോലെ രഹസ്യമായ ഇബാദത്തിന്റെ ഒരു ഗുണമാണ് സ്വർഗത്തിൽ കിട്ടുന്ന ഈ വലിയ പ്രതിഫലത്തിന് പുറമെ, അർശിന്റെ തണലിനൊക്കെ പുറമെ അഡ്വാൻസ് ആയിട്ട് അല്ലാഹു തആല അതിനുള്ള പ്രതിഫലം കൊടുക്കും. ദുനിയാവിൽ തന്നെ ഇബാദത്തുകളുടെ ലദ്ദത്ത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. രഹസ്യമായി നമ്മൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ആസ്വാദനം ദുനിയാവിൽ തന്നെ കിട്ടും. ചിലപ്പോൾ നമ്മൾ സലഫുകളുടെ കഥയൊക്കെ വായിക്കുമ്പോൾ അവർ ചെയ്തിരുന്ന ഇബാദത്ത്, ഒരാൾ ആഴ്ചയിൽ ഖുർആൻ ഖത്തം തീർക്കുന്ന സഹാബത്ത്, അതുപോലെ തന്നെ മൂന്ന് ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്ന ആളുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. രാത്രി എല്ലാ ദിവസവും മൂന്നിലൊന്ന് നമസ്കരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇഷാ മഗ്രിബിന്റെ ഇടയിൽ മഗ്രിബ് മുതൽ ഇഷാ വരെ സുന്നത്ത് നമസ്കരിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ പല പല കഥകളും കേൾക്കും. അതുപോലെ അവർ സദഖ, എല്ലാ ദിവസവും സദഖ ചെയ്യുന്നവർ. ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുകരിച്ചാലും നമുക്ക് അതിനൊരു ആസ്വാദനം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സലഫുകൾ ചെയ്തിരുന്ന പ്രവൃത്തികൾ ബാഹ്യമായി നമുക്ക് അനുകരിക്കാൻ സാധിക്കും ചിലപ്പോഴൊക്കെ, പക്ഷേ എന്നിട്ടും നമുക്ക് അവരനുഭവിച്ചിരുന്ന ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇബാദത്തു സിർ, രഹസ്യമായ ഇബാദത്ത് എന്നുള്ളതാണ്. അത് നമ്മൾ കുറവായതുകൊണ്ടാണ് നമുക്കിത് സാധിക്കാത്തത്. ഒരാൾക്ക് രഹസ്യമായി ഇബാദത്തുണ്ടോ അത് അള്ളാഹുവും അയാളും തമ്മിലുള്ള ബന്ധമാണ്. അള്ളാഹു അല്ലാത്ത മറ്റാരും അറിയാത്ത രഹസ്യം അയാളും അള്ളാഹുവും തമ്മിലുണ്ട് എന്നത് അയാൾക്ക് വലിയൊരു സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ ചില ആധാറുകൾ കാണാൻ സാധിക്കും. ഇദസ്തതഅത അൻ യകൂന ലക ഖബീഅത്തുൻ മിൻ അമലിൻ സാലിഹൻ ഫഫ്അൽ, നിനക്ക് സ്വാലിഹായ അമലുകൊണ്ട് ഒരു ഹബീഅത്ത് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, ഹബീഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചതാണ് ഹബീഅത്ത് എന്ന് പറയുന്നത്. ഒളിപ്പിച്ചു വെക്കപ്പെട്ട വസ്തു ഒരാളും അറിയാതെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും മാതാപിതാക്കളും ഭാര്യയും മക്കളും ആരും അറിയാതെ ഒരു സ്വാലിഹായ ഒരു അമൽ, സദഖ അല്ലെങ്കിൽ ഖുർആൻ പതിവായി ഓതുന്ന ഒരു അളവ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അമൽ, നമസ്കാരം എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ട് അത് ഒരു മനുഷ്യനും അറിയാതെ അള്ളാഹു നിങ്ങളും തമ്മിലുള്ള ഒരു രഹസ്യമായ ഇടപാടാക്കി മാറ്റിയാൽ, അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫഫ് അൽ, അത് നീ ചെയ്യുക എന്ന് ചില സഹാബത്ത് പറഞ്ഞതായി കാണാം. സഹാബത്തിന്റെ ജീവിതത്തിൽ ഇതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹാബത്തിന് ശേഷമുള്ള താബിഈങ്ങളുടെ കാലത്ത് ഹസൻ ബസ്രി റഹിമഹുള്ള പറയുകയാണ്, ചില ആളുകൾ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പരലോകത്തെക്കുറിച്ച് ഓർത്ത് കരയും, അങ്ങനെ ഇവന്റെ അതേ തലയിണയിൽ തലവെച്ച് ഉറങ്ങുന്ന ഭാര്യ ഇതറിയുകയില്ല, ഇവൻ കരയുന്ന വിവരം അറിയുകയില്ല. ഇങ്ങനെയായിരുന്നു സലഫു സ്വാലിഹീങ്ങൾ. ഇങ്ങനെ രഹസ്യമായ അമൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും. അതിനുള്ള പരിശീലനമാണ് നോമ്പ്. കാരണം നോമ്പ് എന്ന് പറയുന്നത് ഇബാദത്തു സിറാണ്, രഹസ്യമായ ഒരു അമലാണ് നോമ്പ്. റമദാൻ മാസത്തിലായതുകൊണ്ട് നമുക്ക് അറിയാം നോമ്പിലായിരിക്കും, അല്ലെങ്കിൽ നമുക്കറിയാൻ വഴിയില്ല. ഇനി നമ്മൾ നോമ്പുകാരനാണെന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞാൽ പോലും ആരുമറിയാത്ത ഒരു നിമിഷമെങ്കിലും നമുക്ക് ഈ ഒരു പകലിൽ കിട്ടും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാം നമ്മൾ നോമ്പുകാരനാണ്, ഇവിടെ വെച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഈ പകൽ സമയത്ത് ഒരിക്കലെങ്കിലും നമ്മൾ ഒറ്റക്കാകുമല്ലോ, അപ്പോഴും നമ്മൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ മുഫ്തിറാത്തിൽ നിന്ന് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു തആല മാത്രം അറിയുന്ന ഒരു രഹസ്യം നമുക്കുണ്ടാവുക എന്നുള്ള ഈ സ്ഥാനം നേടുന്നവനാണ് എല്ലാ മുസ്ലിമും റമദാൻ മാസത്തിൽ. അത് കിട്ടാത്തൊരു മുസ്ലിമും ഉണ്ടാവുകയില്ല നോമ്പ് നോക്കുന്നവനാണെങ്കിൽ. ഇത് നമുക്കൊരു പരിശീലനമാണ്. അതുകൊണ്ട് തന്നെ നോമ്പിൽ നമുക്കൊരു മനസ്സിന് ഒരു ആസ്വാദനം കിട്ടുന്നുണ്ട്. നോമ്പിന് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് നമ്മളൊരു സുഖം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടും അള്ളാഹുമായുള്ള ഈ ബന്ധം നിലനിന്നാൽ എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ഈ നോമ്പിന് ശേഷവും നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ളൊരു പരിശീലനമാണ് റമദാൻ. അതുകൂടി ഈ നോമ്പിന്റെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നോമ്പിന്റെ മഹത്തായ ലക്ഷ്യങ്ങൾ, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പെട്ട അടുത്ത ഒരു ലക്ഷ്യമാണ് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഉഹുവത്ത്. അത് സ്ഥിരപ്പെടുത്തുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം മുഅ്മിനീങ്ങൾ എന്നുള്ളത് അല്ലാഹു തആല പരസ്പര സഹോദരന്മാരാണ് ആക്കിയിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഇതിലും വലിയൊരു ബന്ധം ഇനി ഉണ്ടാകാനില്ല ഈ ദുനിയാവിൽ. ഈമാൻ എന്നതിനേക്കാൾ വലിയൊരു ബന്ധം ഉണ്ടാകാനില്ല. അതിന്റെ അടിസ്ഥാനം ഈമാനാണ്, വേറെ ഒന്നുമല്ല. ഒരു മുസ്ലിം അവന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, പാപിയാവട്ടെ, നല്ലവനാകട്ടെ, നമുക്കിഷ്ടമുള്ളവനാവട്ടെ, വെറുപ്പുള്ളവനാകട്ടെ, അവന്റെ സ്വഭാവം എന്തെങ്കിലും ആവട്ടെ, പിശുക്കനാവട്ടെ, ഔദാര്യമുള്ളവനാകട്ടെ, എന്തായിരുന്നാലും ശരി, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ സ്നേഹിതനാണ്. ഒരു മിനിമം അളവ് സ്നേഹം അവന് നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ. മുഅ്മിനാണെങ്കിൽ മുസ്ലിമാണെങ്കിൽ അത് യാതൊരു ഇളവുമില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കൊലപാതകത്തിനുള്ള ദിയയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരാൾ ഒരാളെ കൊന്നു എന്നിട്ട് അതിന് പണം കൊടുക്കുന്ന വിഷയം ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? വമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, ആരാണോ ആർക്കാണോ തന്റെ സഹോദരിൽ നിന്ന് ഒരു ഇളവ് കിട്ടുന്നത്, ഫത്തിബാഉൻ ബിൽ മഅറൂഫി വ അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, അപ്പോൾ പണം കൊടുക്കാനുള്ളവൻ ആ ഇളവ് കിട്ടിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാതെ പെട്ടെന്നത് കൊടുത്തു വിട്ടട്ടെ. അത് വാങ്ങുന്നവൻ അവനെ ബുദ്ധിമുട്ടിക്കാതെ അവന്റെ അവസ്ഥ മനസ്സിലാക്കി ഔദാര്യത്തോടെ അത് വാങ്ങുകയും ചെയ്യട്ടെ. ഇതാണ് ആയത്ത്. ഇതിൽ പറഞ്ഞ സഹോദരന്മാരാരാണ്? ആർക്കാണോ തന്റെ സഹോദരനിൽ നിന്ന് ഇളവ് കിട്ടിയാൽ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ സഹോദരന്മാരാരാണ് രണ്ടുപേരും? ഒന്ന് കൊലപാതകിയാണ്, മറ്റേത് മരിച്ചവന്റെ വലിയാണ്. പണം കൊടുക്കുന്നത് കൊല ചെയ്തവനാണ്, പണം വാങ്ങുന്നത് മരിച്ചവന്റെ കുടുംബക്കാരാണ്. അപ്പൊ ഈ കൊല്ലപ്പെട്ട, അന്യായമായി കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളും കൊന്നവനും തമ്മിൽ സഹോദരന്മാരാണ് മുസ്ലിമാണെങ്കിൽ. അപ്പോഴും മുറിഞ്ഞു പോകുന്നില്ല ഈ ബന്ധം. അപ്പൊ മുഅ്മിനാണ് എന്നതാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം. അതുണ്ടെങ്കിൽ പിന്നെ സ്നേഹം കൂടുകയും കുറയുകയും ചെയ്യും. ഒരാളുടെ ഈമാനും അമലും കൂടുന്നതിനനുസരിച്ച് അവനോടുള്ള സ്നേഹം കൂടണം, അത് കുറയുന്നതിനനുസരിച്ച് കുറയണം, അതിൽ തർക്കമില്ല. പക്ഷേ ഒരു വല മിനിമം ഒരു സ്നേഹം നമുക്ക് ഉണ്ടായേ പറ്റൂ മുസ്ലിമായ ഏതൊരാളോടും. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത്, ഉൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമൻ, നിന്റെ സഹോദരനെ നീ സഹായിക്കുക, പിന്തുണക്കുക. വാലിമൻ ഔ മദ്ലൂമൻ, അവൻ അക്രമിയാണെങ്കിലും ശരി മദ്ലൂമാണെങ്കിലും ശരി എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, ഹാദൽ മദ്ലൂം, മദ്ലൂമിനെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, അവനെ രക്ഷിക്കുക. പക്ഷെ വാലിമിനെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? നസ്വാസ്ലം പറഞ്ഞു, തഹജുദുഹു അൻ ദുൽമിഹി, അവന്റെ ദുൽമിൽ നിന്ന് അവനെ തടയുക, അതാണ് അവനുള്ള സഹായം. കാരണം അവന്റെ ദുൽമ് അവന് തന്നെ ഉപദ്രവമാണ്, നാളെ പരലോകത്ത് ശിക്ഷയുണ്ടാകും, അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുക, അതാണ് അവനുള്ള സഹായം. അവിടെ പറഞ്ഞത് ഉൻസുർ അഹാക്ക, അവനും സഹോദരനാണ്, ലാലിമായ ഈ മുസ്ലിമും അഹൂക്ക, നിന്റെ സഹോദരനാണ്. അപ്പൊ ഈ ഉഹുവത്ത്, ഇത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് വലിയൊരു ദുരന്തമാണ്. അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചിട്ടുള്ളത് ഈ ഉഹുവത്ത് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ്, ഈ സാഹോദര്യം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ്. ഇതുണ്ടായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. അള്ളാഹു തആല കുഫാറുകൾ തമ്മിൽ ഔലിയാക്കളായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ പറയുകയുണ്ടായി, ഇല്ലാ തഫ്അലൂഹു ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, നിങ്ങളും അതുപോലെ പരസ്പരം സഹോദരങ്ങളായില്ലെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും എന്ന് അല്ലാഹു തആല പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഗുണം മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ അടിത്തറയായിട്ടുള്ള ഈ ഉഹുവത്ത് അതുണ്ടാക്കിയെടുക്കാനുള്ള അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. കാരണം സാധാരണഗതിയിൽ ഈ ഉഹുവത്തിനെ തകർക്കുന്ന കാര്യമെന്താണ്? ദുനിയാവാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും, വലഖദ് അസ്ബഹത് ആമ്മതു മുആഖാത്തി നാസി അലാ അംരി ദുനിയാ, നബിസ്വാസിയുടെ കാലത്ത് ദീനായിരുന്നു അടിസ്ഥാനം, സ്നേഹിക്കാനും വെറുക്കാനും. പക്ഷെ ഇന്ന് ജനങ്ങളുടെ അധികവും ബന്ധങ്ങൾ അവർ സ്ഥാപിക്കുന്നത് ദുനിയാവിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരേ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ തനിക്ക് ഇടപാടുള്ള ആളുകൾ, അല്ലെങ്കിൽ പണം കൂടുതലുള്ള ആളുകൾ, അവരോട് പ്രത്യേക സ്നേഹം, പാവപ്പെട്ടവരുള്ള പുച്ഛം, ഇങ്ങനെ ദുനിയാവിന്റെ പേരിലായിരിക്കുന്നു ജനങ്ങളുടെ മുആഖാത്ത്, പരസ്പര സ്നേഹം. വദാലിക ലാ യുജ്ദി അലാ സാഹിബിഹാ ഷൈഅൻ, അത് അതിന്റെ ആൾക്ക് യാതൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ടൊരു ഉപകാരവുമില്ല. ദുനിയാവിന് വേണ്ടി സ്നേഹിക്കുക, വെറുക്കുക എന്നുള്ളത് അത് ഉപകാരമുള്ളൊരു കാര്യമല്ല, അത് ദുനിയാവിൽ തന്നെ അപകടമുണ്ടാക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു പറയുകയുണ്ട്. അപ്പൊ ദുനിയാവാണ് ഈമാനിന്റെ പേരിലുള്ള ബന്ധങ്ങളെ മുറിച്ചു കളയുന്നത്, അത് ദുനിയാവിന്റെ പേരിലുള്ള ബന്ധങ്ങളാണ്, ദുനിയാവിനോടുള്ള സ്നേഹമാണ്, ദുനിയാവിന്റെ വിഷയത്തിലുള്ള ഏറ്റക്കുറവുകളാണ്. ഒരാളെ സമ്പന്നനായ ഒരാളെ കാണുമ്പോൾ മനസ്സിൽ പ്രത്യേക ഒരു സ്നേഹം തോന്നുന്നു, അവന്റെ ഈമാൻ നോക്കാൻ തോന്നുന്നില്ല. ഈ ഒരു കാര്യം, ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഏറ്റവും കൂടുതൽ പ്രകടമാവുക, അല്ലെങ്കിൽ അത് പ്രകടമാകുന്ന ഒരേയൊരു വിഷയം നാല് കാര്യങ്ങളാണ്. നാല് കാര്യങ്ങളിലായിരിക്കും ഒരാളുടെ ഭൗതികമായ സ്ഥാനം പുറത്തേക്ക് കാണുക. ഒന്ന് അയാളുടെ ഭക്ഷണം, രണ്ടാമത്തേത് അയാളുടെ വസ്ത്രം, മൂന്നാമത്തേത് അയാളുടെ വീട്, വാഹനം. ഈ നാല് കാര്യങ്ങളിലായിരിക്കും ഒരാളുടെ സ്ഥാനം നമ്മൾ അറിയുക. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും പിന്നെ അയാളെ വിലയിരുത്തി സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള സമ്പത്തിന്റെ ബാക്കി വിഷയങ്ങളൊക്കെ മറിഞ്ഞിരിക്കും സാധാരണ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കും. ബാഹ്യമായിട്ട് കാണുന്നത് ഇത്രയും നാല് കാര്യങ്ങളായിരിക്കും. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഭക്ഷണമാണ്. അവൻ കഴിക്കുന്ന ഭക്ഷണമാണ് അവന്റെ സമ്പത്തിന്റെ ഒരു തെളിവ്. ഇത് റമദാൻ മാസത്തിൽ അള്ളാഹു തആല തുടച്ചു നീക്കുകയാണ്. മുഅ്മിനീങ്ങളായ എല്ലാ മനുഷ്യരും ഒരേ അവസ്ഥയിലാണ്. അത്താഴം കഴിച്ചത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെ അവരെല്ലാവരും ഒരേ അവസ്ഥയിലാണ്. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും കാര്യത്തിൽ ഒന്നുമില്ല, ആരും ഒന്നും കഴിക്കുന്നില്ല. ഒരുപക്ഷെ നോമ്പിന് സാധാരണ കുഫ്ഫാറുകളായ ചില ആളുകൾ നോമ്പ് നോൽക്കുന്നുണ്ട്. അവർക്ക് അരി ഭക്ഷണം അല്ലെങ്കിൽ വേറെ പ്രത്യേക ഭക്ഷണം, അത് മാത്രം പാടുള്ളത് പാടില്ലാത്തതൊക്കെ ഉണ്ട്. അവർക്ക് ഒരിക്കലും ഒരു തുല്യത വരുന്നില്ല, കാരണം അരിഭക്ഷണം തന്നെ പല ക്വാളിറ്റി ഉള്ളതുണ്ടാകും. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല സീറോയാണ്, എല്ലാവരുടെയും ഇടയിൽ പൂർണ്ണമായ തുല്യത. ഈ ഒരു പകൽ സമയത്ത് എല്ലാവരും ഒരേ നിലവാരത്തിലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും മുസ്തഹബായിട്ടുള്ളത് എന്താണ്? അത്താഴം, വെള്ളം, ഈത്തപ്പഴം, വെള്ളം. നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്തെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഒരുപോലെയായിരിക്കും. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലോ, സാധാരണ പറയും വിശപ്പ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം അധികം ക്വാളിറ്റി നോക്കുകയില്ല സാധാരണ ഒരാൾ. പക്ഷെ നമ്മളുടെ അവസ്ഥ ഇന്ന് മാറിപ്പോയി. ഇന്ന് നോമ്പ് തുറ വലിയ ഒരു ചടങ്ങാണ്. അത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു രീതിയല്ല, സുന്നത്തായ രീതിയല്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കസ്റത്തുൽ അസ്നാഫി അല സുഫ്രത്തി സറഫുൻ. സുഫ്രയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന തളികയിൽ ഒരുപാട് ഇനങ്ങൾ നിരത്തുക എന്നുള്ളത് ഇസ്രാഫിൽപ്പെട്ടതാണ്. ആവശ്യത്തിനുള്ള വിഭവങ്ങളെ വേണ്ടതുള്ളൂ. അപ്പോൾ യഥാർത്ഥ രൂപത്തിൽ നോമ്പെടുക്കുന്ന ഒരാളാണെങ്കിൽ പകൽ സമയം തന്റെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളോട് അവൻ തുല്യനാണ്. നോമ്പ് തുറക്കുമ്പോഴും തുല്യനാണ്. നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വിശപ്പ് മൂത്തു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അവൻ എന്തെങ്കിലും കഴിച്ച് തൃപ്തിപ്പെടും. ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ തൃപ്തിപ്പെടും. പക്ഷെ ഇന്നങ്ങനെ എല്ലാ ആളുകൾ ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല കറി, ഏറ്റവും രുചിയുള്ള കറി എന്താണ്? സാധാരണ ചോറിന് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന റൊട്ടിയോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഭക്ഷണം, അതിന് കൂടെ ഒരു കറി ഉണ്ടാകും. ഈ കറിയിൽ വെച്ച് ഏറ്റവും നല്ല കറി എന്ന് പറയുന്നത് അൽ ജൂഅ്, വിശപ്പാണ് ഏറ്റവും രുചികരമായ കറി. അപ്പൊ ഏത് ഭക്ഷണവും നല്ല രുചിയുണ്ടാകും, നമ്മൾ കഴിക്കും. അപ്പൊ പ്രത്യേക ഷർത്തൊന്നും നമുക്കുണ്ടാവില്ല, ഇന്ന ഭക്ഷണം വേണമെന്ന് വാശി ഉണ്ടാവുകയല്ല വിശപ്പ് ഒരാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, നിങ്ങൾ അറിയുമായിരിക്കും, അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ വലിയ തീറ്റക്കാരനായിരുന്നു. അദ്ദേഹത്തിന് നിബന്ധനയുണ്ട്, ഇന്ന ഭക്ഷണം വേണം, വില കൂടിയ ഭക്ഷണം വേണം. മുഹമ്മദ് ബിൻ മസ്ലമ റഹിമഹുല്ലാ ഇങ്ങനെ ഈ വിവരം കേട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ്, നമുക്കറിയാം അദ്ദേഹം വലിയൊരു സാഹിദായിരുന്നു, രാജാവാണെങ്കിലും ഭൗതിക വിരക്തനായ ഒരു വ്യക്തിയായിരുന്നു. വളരെ മിതമായ ഭക്ഷണം, മിതമായ വസ്ത്രം, ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹം തന്റെ ഈ ഭാര്യ സഹോദരനെ വിളിപ്പിച്ചു. എന്നിട്ട് കുറെ സമയം ഭക്ഷണം വൈകിപ്പിച്ചു, ഭക്ഷണം വിളമ്പുന്ന ആളോട് വൈകിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞ് ഇദ്ദേഹം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ സാധാരണ കഴിക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം കഴിക്കുന്നത് റൊട്ടിയും അതിന്റെ കൂടെ എണ്ണ, ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കും കറിക്ക് പകരം, ആ റൊട്ടി ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം അതായിരിക്കും അദ്ദേഹം കഴിക്കുന്നത്. അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ കഴിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും കഴിക്കാൻ പറഞ്ഞു. അപ്പോഴൊക്കെ അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ വയറ് നിറഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട്, സാധാരണ ഇയാൾ കഴിക്കാറുള്ള ഈ അതിഥി അയാൾ കഴിക്കാറുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾക്കൊന്നും വേണ്ട, കാരണം വിശന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയത് കഴിച്ച് അദ്ദേഹം തൃപ്തിയായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, ഇങ്ങനെയായിരുന്നു നമ്മൾ നോമ്പ് തുറക്കുന്നതെങ്കിൽ റമദാൻ മാസം പൂർണ്ണമായും മുസ്ലിങ്ങൾക്കിടയിൽ തുല്യതയായിരിക്കും. അതോടുകൂടി നമുക്കൊരു സാഹോദര്യമായി. ഇവരുടെ പ്രയാസം നമ്മൾ അറിഞ്ഞു, പട്ടിണി കിടക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ ഒരു മാസത്തെ ആ ഐക്യവും തുല്യതയും അത് നമ്മൾ നിലനിർത്താനുള്ള സാധ്യതയുണ്ട്, അത് നമ്മൾ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഉഹുവത്തുൻ ഈമാനിയ്യ, ഈമാനികമായ സാഹോദര്യം, അത് വളർത്തിയെടുക്കുക എന്നുള്ളത് റമദാന്റെ ഒരു ലക്ഷ്യമാണ്. ഇനിയും കുറെ കാര്യങ്ങൾ റമദാനിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നാവുന്നൊരു ചോദ്യമാണ്, മനസ്സിലുണ്ടാകാവുന്ന ഒരു സംശയമാണ്, റമദാനിന്റെ നോമ്പിന്റെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് എന്താണ് ഗുണം, എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? ഇതിങ്ങനെ കാണാതെ ഒരാൾ പഠിച്ചു, 1, 2, 3, 4, 5 ഇത്ര കാര്യങ്ങൾ പറഞ്ഞു, ഇത് മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യം? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും കേട്ട് നമ്മൾ സമയം കളയുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്കൊരു ഗുണമുണ്ടാകണം. എന്താണ് ഇതിന്റെ ഗുണം? ഉലമാക്കൾ പറയുന്നത് ഇതിന്റെ ഗുണം, ഒന്നാമത്തേത് നമ്മുടെ ഈ അമലിന്റെ ഒരു വിലയിരുത്തൽ നമുക്ക് സാധിക്കും. നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു, ഈ നോമ്പ് വിജയമാണോ പരാജയമാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇപ്പോൾ ഒരാഴ്ച നമ്മൾ നോമ്പ് നോറ്റു, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നമ്മൾ വീഴ്ച വരുത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇത്രയും കാലം നമ്മൾ വീഴ്ച വരുത്തുന്ന കാര്യങ്ങൾ, ഇത് ഓരോരുത്തർക്കും അറിയാം. അവനവന്റെ കുഴപ്പങ്ങൾ ഏതൊക്കെ മേഖലയിലാണെന്ന് ഓരോരുത്തർക്കും അറിയാം. മറ്റൊരാൾക്കത് വിലയിരുത്താൻ സാധിക്കുകയില്ല. അത്തരം വിഷയങ്ങൾ ഇനി മുതൽ ഈ നോമ്പിന് സുബ്ഹ് മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടക്കുന്നത് പോലെ അതിനേക്കാൾ എത്രയോ ലഘുവായ കാര്യങ്ങളായിരിക്കും, അതിനേക്കാൾ എത്രയോ ലളിതമായ കാര്യങ്ങളായിരിക്കും നമ്മുടെ മറ്റ് വീഴ്ചകൾ. അതൊക്കെ തിരുത്താൻ ഇതുപോലെ ഞാൻ ഇനി തുടരും, അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഞാൻ ഒരു ശീലമാക്കും എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ശീലം മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, തീരുമാനിച്ചിട്ടുണ്ടോ, തൗബ ചെയ്തിട്ടുണ്ടോ, നമുക്ക് അളന്നു നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ലക്ഷ്യങ്ങളും മുസ്ലിമീങ്ങളായ മറ്റുള്ളവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പട്ടിണി കിടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അതുപോലെ നമ്മുടെ ദേഷ്യവും നമ്മുടെ എടുത്തുചാട്ടവും ഒക്കെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞ ഈ ലക്ഷ്യങ്ങൾ എത്ര കണ്ട് നമ്മൾ നേടുന്നുണ്ട്, ആ അളവിലായിരിക്കും നമ്മുടെ പ്രതിഫലം. അതനുസരിച്ചാണ് നമ്മുടെ വിജയം. അതിലേക്ക് നമ്മൾ അടുക്കുന്നില്ല എങ്കിൽ, ഈ പറഞ്ഞ ഒന്നും നമ്മൾ നേടുന്നില്ല എങ്കിൽ എന്താണ് അവസ്ഥ? റുബ്ബ സ്വായിമിൻ ഹല്ലുഹു മിൻ സൗമിഹി അൽജൂഉ വലഅതശ്. എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് നോമ്പിന്റെ കൂലി എന്ന് പറയുന്നത് അവന്റെ വിശപ്പും ദാഹവും മാത്രമാണ്. അവൻ നോമ്പുകൂടുള്ള പ്രയോജനം ഒരു ദിവസം പട്ടിണി കിടന്നു വിശപ്പ് അനുഭവിച്ചു, അത് മാത്രമായിരിക്കും അവന്റെ പ്രതിഫലം. അതല്ല, നമ്മൾ ഒരു പടിയെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം. ഇതൊരു മത്സരമാണ്, ഒരു നിശ്ചിത അളവില്ല, നമുക്ക് അറ്റമില്ലാത്ത അവസരമാണ് മത്സരിക്കാൻ. എത്ര കണ്ട് നമ്മൾ ഈ ലക്ഷ്യങ്ങൾ നേടുന്നുണ്ടോ, എത്ര കണ്ട് ദുസ്വഭാവങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ, ഉപേക്ഷിക്കുന്നുണ്ടോ, എത്രമാത്രം നല്ല സ്വഭാവങ്ങൾ നേടുന്നുണ്ടോ, എത്രമാത്രം മറ്റ് മുഅ്മിനീങ്ങളെ സ്നേഹിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും നമ്മൾ തീരുമാനിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് മത്സരിക്കാനുള്ള അവസരങ്ങളാണ്. അതിനനുസരിച്ച് നമ്മുടെ ദറജ ഉയരും. നമസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ഹദീസ് നിങ്ങൾ കേട്ടിരിക്കും, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അദ്ദേഹം പറയുന്നു, നബിസ്വല്ലം പറഞ്ഞു, ഒരാൾ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടും, അവന് നമസ്കാരത്തിന്റെ 10ൽ 1 പ്രതിഫലം, ഒരാൾക്ക് 9ൽ 1, ഒരാൾക്ക് 8ൽ 1, ഒരാൾക്ക് പകുതി. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അളവിലായിരിക്കും. ഇത് നമസ്കാരത്തിന് മാത്രമുള്ളതല്ല, നോമ്പിനും ഇങ്ങനെ തന്നെയാണ്. നമസ്കാരത്തിന്റെ ലക്ഷ്യം, ഏറ്റവും വലിയ ലക്ഷ്യം ഖുശൂഉം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള തദല്ലുൽ, താഴ്മയുമാണെങ്കിൽ നോമ്പിന് ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേടുന്നതിനനുസരിച്ച് നമ്മൾ പ്രതിഫലം 10ൽ 1, കാൽഭാഗവും പകുതിയും ഒക്കെ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഒഴിവാക്കുന്നു, അതുപോലെ പലരും കഷ്ടപ്പെടുന്നത് കൊണ്ട് തങ്ങളുടെ ജോലിയൊക്കെ തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നവരുണ്ട്. ഒരു മാസം ജോലി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവരുണ്ട്, അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നോമ്പെടുക്കാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അധ്വാനിച്ചിട്ട് എന്തിനാണ് നമ്മൾ പ്രതിഫലം വെറുതെ കുറച്ച് കളയുന്നത്? നമുക്കെന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സുവെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നേടാവുന്ന ലക്ഷ്യങ്ങളാണ്. ഇത് നേടിയാൽ നമ്മുടെ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായിക്കൊണ്ടിരിക്കും. ഇതാണ് ഒന്നാമത്തെ ലാഭം, ഒന്നാമത്തെ ഗുണം. നോമ്പിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് നമുക്ക് സ്വയം ആത്മവിചാരണ നടത്താനുള്ള ഒരു അവസരമാണ്. രണ്ടാമത്തേത്, നോമ്പ് എന്താണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യേണ്ട അമലുകൾ, ഏത് അമലിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ ഫിഖ്ഹിൽ ഒരു കായിദയുണ്ട്, ലാ തനാസുമ ബൈന ഫദ്ലി സമാൻ വ മുത്ലഖിൽ അമലി സാലിഹ്. ഒരു കാലത്തിന്, ഒരു സമയത്തിന് പുണ്യമുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതും മുത്തലക്കായിട്ടുള്ള നിരുപാധികമായിട്ടുള്ള അമലു സ്വാലിഹാത്ത്, എന്ത് അമലും ചെയ്യുക എന്നുള്ളതും, ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ, ഒരു കാലം, ഒരു സമയം, ഫതിലുള്ള ഒരു സമയം, ആ സമയത്തിന് ഫതിലുണ്ട് എന്നതുകൊണ്ട് അന്ന് എന്തും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിന് ഫതിലുണ്ടായിരിക്കും, അതിന് തുല്യ ഫതിലായിരിക്കും, ആ അമലുകളൊക്കെ അന്ന് വർദ്ധിപ്പിക്കുക എന്ന് ഒരു നിബന്ധനയില്ല എന്ന ഒരു തത്വമില്ല എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഫദലുള്ള ദിവസം ഏതാണ്? വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം നോമ്പ് പ്രത്യേകമായി നോക്കുന്നത് മക്രൂഹാണ്, കറാഹത്താണ്. അതുപോലെ വർഷത്തിൽ ഏറ്റവും ഫദലുള്ള ദിവസം ഏതാണ്? ഈദുൽ അദ്ഹയാണ്. ഏറ്റവും അഫ്ലായിട്ടുള്ള പകൽ വർഷത്തിൽ ഏതാണ്? ഈദുൽ അദ്ഹയാണ്. അന്ന് നോമ്പ് നോൽക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ദിവസവും ഈദിന്റെ ദിവസവും ഖാസായിട്ട് ഖിയാമുല്ലൈൽ പാടില്ല. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെയായി? അന്ന് ഫദലുള്ള ദിവസമായിട്ട് എന്തുകൊണ്ട് ഈ നോമ്പ് എന്ന് പറയുന്ന അമലന്ന് സുന്നത്തായില്ല, അന്ന് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല? കാരണം നമുക്ക് ഓരോ സമയത്തും ചെയ്യേണ്ട അമൽ തീരുമാനിക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ആ സമയത്തിന് ഫദലുണ്ട് എന്ന് പറഞ്ഞിട്ട് തോന്നിയതെല്ലാം അന്ന് ചെയ്യുക, നമുക്ക് നല്ലതായി തോന്നുന്ന ദീനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അമലുകൾ എന്തുമെന്ന് ചെയ്യാം എന്നല്ല. നേരെ മറിച്ച് രണ്ട് മാർഗങ്ങളാണ് നമുക്കുള്ളത്. ശ്രേഷ്ഠമായ സമയങ്ങളിൽ ശ്രേഷ്ഠമായ മുൻഗണന കൊടുക്കേണ്ട അമലുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, നസ്, ശരീഅത്തിന്റെ വ്യക്തമായ പ്രമാണം. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, എനിക്ക് ആ അവസരമുണ്ടായാൽ, ഭാഗ്യമുണ്ടായാൽ, ലൈലത്തുൽ ഖദർ അനുഭവിക്കാൻ സാധിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തു. ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അല്ലാഹുവേ നീ ഔദാര്യം ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് പുറത്തു തരണം, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം, നമ്മൾ നിൽക്കുന്ന ആ സമയം, ഈ ഫദലുള്ള സമയം, ആ സമയത്തിന്റെ ലക്ഷ്യമെന്താണ് എന്ന് മനസ്സിലാക്കുക. അതിന്റെ മഖാസിദ്, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി ആ ലക്ഷ്യങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള അമലിന് മുൻഗണന കൊടുക്കുക. പെരുന്നാളിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അന്ന് സന്തോഷിക്കുകയാണ്. ശുക്രാണ് അന്നത്തെ ലക്ഷ്യം. റമദാൻ മാസം നോമ്പ് നോൽക്കാനുള്ള അവസരം അല്ലാഹു തന്നു. അതുപോലെ തന്നെ ദുൽഹജ്ജ മാസത്തിൽ ഹജ്ജ് ചെയ്യാനും അതുപോലെ തന്നെ ആ പത്ത് ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യാനുമുള്ള അവസരം അല്ലാഹു തന്നതിനുള്ള നന്ദിയാണ് പെരുന്നാൾ. അന്ന് നോമ്പ് നോൽക്കുക എന്നുള്ളത് നന്ദിക്കെതിരാണ്. നന്ദി അല്ലാഹുവിന് കാണിക്കണം, ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലാഹുവിന് കാണിക്കണം ശുക്ര്. അതുകൊണ്ടാണ് അന്ന് നോമ്പ് പാടില്ല എന്ന് പറയാനുള്ള കാരണം. അതുപോലെ റമദാന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് റമദാനിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻഗണനാക്രമം നിശ്ചയിക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാമായിരിക്കും ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം മാലിക്കും ഇമാം അഹമ്മദുമാണ് നാല് മദ്ഹബുകളിൽ തന്നെ ദീനിന്റെ ഈ ലക്ഷ്യങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്. അവരുടെ ഹുക്കുമുകളിൽ, അവരുടെ മസലകളിൽ മഖാസിദുൽ ശരീഅ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന രണ്ട് ഇമാമിങ്ങളാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ റമദാൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഇൽമിന്റെ കിതാബുകളൊക്കെ പൂട്ടിവെക്കും, ഖുർആൻ എടുക്കും, എന്നിട്ട് ഖുർആനിൽ മുഴുകുമായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിതയായി നിങ്ങൾ കേട്ടിരിക്കും. കാരണം റമദാന്റെ ലക്ഷ്യം മനസ്സിലാക്കി. റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലുമായി ഇരുന്ന് ഖുർആൻ പഠിക്കുന്ന മാസമാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഖുർആനിന് പ്രത്യേകത കൊടുക്കുകയും ഖുർആനിൽ അവർ മുഴുകുകയും ചെയ്തു. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഉലമാക്കൾ മനസ്സിലാക്കിയിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള ഒരു മസലയാണ് യാത്രക്കാരന്റെ നോമ്പ്. യാത്ര ചെയ്യുന്ന സമയത്ത് നോമ്പ് നോൽക്കുകയാണോ വേണ്ടത്, നോമ്പ് മുറിക്കുകയാണോ വേണ്ടത്? ഒരു പ്രയാസവുമില്ല, പ്രയാസമുണ്ടെങ്കിൽ മുറിക്കുന്നതാണ് അഫ്ദൽ. നേരെ മറിച്ച് ഒരു പ്രയാസവുമില്ലാത്ത യാത്രയാണ്, വിമാനത്തിലാണ്, അല്ലെങ്കിൽ കാറിലാണ്, എ സി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഡ്രൈവർ വേറെയാളാണ്, നമുക്ക് യാതൊരു പ്രയാസവുമില്ല, വീട്ടിലിരിക്കുന്നതിനേക്കാൾ സൗകര്യമാണ്, വീട്ടിൽ എ സി ഇല്ല, കാറിൽ എ സി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിക്കണോ? നോമ്പ് മുറിക്കണം. നോമ്പ് മുറിക്കുന്നതാണ്, നോമ്പ് നോൽക്കാം, തെറ്റില്ല, പക്ഷെ നോമ്പ് മുറിക്കുന്നതാണ് അഫ്ദൽ. അത് മനസ്സിലാക്കുന്നത് നോമ്പിന്റെ ഈ മഖ്സൂദ്, ഈ ലക്ഷ്യം മനസ്സിലാക്കിയതുകൊണ്ടാണ്. കാരണം നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഇംതിസാൽ, അലിംതിസാൽ, അള്ളാഹു തആല പറഞ്ഞത് അപ്പാടെ അനുസരിക്കുക എന്നതാണ് നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോ യാത്രക്കാർക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ് നോമ്പ് മുറിക്കുക എന്നുള്ളത്. അപ്പൊ യാത്രക്കാരനാണ് എങ്കിൽ നോമ്പ് മുറിക്കുക എന്ന് അഭിപ്രായപ്പെട്ട ഉലമാക്കൾ അതിനെ തെളിവാക്കിയത് ഈ ഒരു ലക്ഷ്യമാണ്, നോമ്പിന്റെ ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഈ മഖാസിദ് മനസ്സിലാക്കിയതുകൊണ്ടുള്ള, നോമ്പിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഈ കാര്യങ്ങൾ ആദ്യം എന്റെയും പിന്നീട് നിങ്ങളുടെയും ഒക്കെ ഓർമ്മയിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ മാസം മുഴുവൻ ഇബാദത്തിൽ മുഴുകാനും അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി, ദീനിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി, അതിന് യോജിച്ച രീതിയിൽ സമയം ചെലവഴിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർഫൽ ഖുലൂബി സർഫ് ഖുലൂബന അലാ തആതിക്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.